നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും രൂക്ഷമായ കാട്ടുതീയാണ് ന്യൂ സൗത്ത് വെയിൽസിലും ക്വീൻസ്ലൻഡിന്റെ ഫലഭാഗങ്ങളിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നാശം വിതച്ചിരിക്കുന്നത്. ഈ കാട്ടുതീ ഇതിനകം 4 പേരുടെ മരണത്തിന് കാരണമായിരിക്കുന്നു. ഒട്ടേറെ പ്രദേശങ്ങളിൽ ആളിപ്പടരുന്ന കാട്ടുതീ മൂലം പലർക്കും വീടൊഴിഞ്ഞ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നു. കാട്ടുതീയുടെ ഭീഷണി ഏറ്റവും കൂടുതലുള്ള പല പ്രദേശങ്ങളിലും നിരവധി മലയാളി കുടുംബങ്ങളുണ്ട്. ന്യൂ സൗത്ത് വെയിൽസിലെ പോർട്ട് മെക്വയറിയിലുള്ള മലയാളി കുടുംബങ്ങൾ കാട്ടുതീ പടരുന്നതനുസരിച്ച് സുരക്ഷിതമായ വീടുകളിലേക്ക് താമസം മാറുകയായിരുന്നു. ഇതേക്കുറിച്ച് വിവരിക്കുകയാണ് പോർട്ട് മെക്വയറിയിലുള്ള സുവീഷ് വേണുഗോപാൽ.
ആക്ച്വലി കഴിഞ്ഞ ഫ്രൈഡേ മുതലാണ് ബുഷ് ഫയറിന്റെ ഒരു ഭീതി എല്ലാവരിലും തന്നെ ഉണ്ട്. ഇപ്പോഴും അതിൽ നിന്നും പലരും എസ്കേപ്പ് ആയി എന്ന് പറയാൻ പറ്റത്തില്ല. ജീവിതം സാധാരണ നിലയിലോട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ഫ്രൈഡേ വളരെ മോശമായിരുന്നു. ഇപ്പൊ ഈവൻ മലയാളികളാണെങ്കിലും പഴയ സ്റ്റേറ്റിൽ നിന്നും അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കുകയും ഒരുവിധം എല്ലാ ഏരിയ പോർട്ട് മെക്വറി തന്നെ വാച്ച് ആൻഡ് ആക്ട് എന്നുള്ള വാർണിംഗ് ഇഷ്യൂ ചെയ്തായിരുന്നു. കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ളവര് ഒരു സേഫ് ഏരിയയിലോട്ട് മാറി താമസിക്കുകയാണ് ഉണ്ടായത്. നമ്മള്
അവിടെ എത്ര മലയാളികൾ മലയാളി കുടുംബങ്ങളുണ്ട് അവിടെ?
മോമെന്റ് എനിക്ക് തോന്നുന്നു 25-30 മലയാളി ഫാമിലീസ് ആണ് ഇവിടെ ഉള്ളത്.
ഓക്കെ.
സ്പ്രെഡായിട്ട് പല ഏരിയകളിലായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരു ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഭാഗത്തേക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് എല്ലാവരും അത് കോർഡിനേറ്റ് ചെയ്തിട്ട് വാട്സപ്പിൽ കൂടെയും അങ്ങനെയുള്ള മെസ്സേജുകൾ ഏത് ഏരിയയിൽ എഫക്ട് ആവുന്നു അതിനനുസരിച്ച് എല്ലാവരും ഹെൽപ്പ് ചെയ്ത്.
ഓക്കെ. അപ്പോൾ അവിടുത്തെ ഒരു ജീവിതം സാധാരണഗതിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിലേക്ക് മുന്നറിയിപ്പാണോ ഉള്ളത്? ഇപ്പോഴെങ്ങനെയാണ് അവിടെ പുകയും പുക നിറഞ്ഞൊരു അന്തരീക്ഷമാണോ, എങ്ങനെയാണ് അവിടെ?
പുക നിറഞ്ഞ അന്തരീക്ഷം തന്നെയാണ്. ഇന്ന് രാവിലെ ആണെങ്കിലും വിസിബിലിറ്റി വളരെ മോശമായിരുന്നു. ഇപ്പോ ഏകദേശം 1 മണിയായി. ഇപ്പോഴും പുക മൂടിക്കെട്ടി കിടപ്പുണ്ട്. കുറച്ച് ക്ലിയർ ആയി വരുന്നു. പക്ഷെ എന്നാലും ജീവിതം സാധാരണ നിലയിലോട്ട് ഫുള്ളി വന്നു എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ എപ്പോഴും പുറത്തിറങ്ങാനും വീട് വിട്ട് പോകാനുള്ള ഒരു പേടിയുണ്ട്. അതായത് എല്ലാവരെയും വിട്ട് സ്കൂളുകളാണെങ്കിലും ഇന്നലെ വരെ അടവായിരുന്നു. ഇന്നാണ് ഒന്ന് ബാക്ക് ടു നോർമൽ ആയിട്ട് സ്കൂളുകളൊക്കെ ഒന്ന് തുടങ്ങിയത്. അപ്പോ എല്ലാവർക്കും തന്നെ വീട് വിട്ട് പോകാനും പല വഴിക്ക് പോകാനും ഇപ്പോഴും ആ ഒരു ഭീതി എല്ലാവരുടെ മനസ്സിലുമുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, പുറത്തിറങ്ങാതെ.
അവിടുത്തെ ഒരു ഇവാക്വേഷൻ പ്ലാൻ എന്താണ് നിങ്ങൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്?
അറ്റ് ദ മോമെന്റ് വാച്ച് ആൻഡ് ആക്ട് എന്നുള്ള സോണിലാണ് ഞങ്ങളുള്ളത്. ഇൻ കേസ് ഫയർ സ്പ്രെഡ് ആവുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ വരില്ല. നോർമലി നമുക്ക് മൊബൈലിലേക്ക് ടെക്സ്റ്റ് വരും ഓരോ അപ്ഡേറ്റ്സ്. പിന്നെ നമ്മൾ മോസ്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് RFS-ന്റെ വെബ്സൈറ്റും ആപ്ലിക്കേഷൻസും ആണ്. അപ്പൊ അതിലിങ്ങനെ വാച്ച് സോൺ ഇട്ടിട്ട് നമ്മൾ വിത്തിൻ 5-6 കിലോമീറ്ററിൽ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഉള്ള ഒരു മുന്നറിയിപ്പുകളുടെ കാലാവസ്ഥ കേന്ദ്രം എന്താണ് പറയുന്നത്? ഇത് കൂടുതൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ടോ സ്ഥിതിഗതികൾ, അല്ലെങ്കിൽ കൂടുതൽ കരുതൽ എടുക്കണമെന്നാണോ നിർദ്ദേശിച്ചിരിക്കുന്നത്, എങ്ങനെയാണ്?
ഒരു മഴ നമുക്ക് ഇതുവരെ ഒരു ഇന്ന ദിവസം മഴ പെയ്യും എന്ന് കിട്ടുന്നില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവ് മഴയാണ് ഈ സീസണിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനിയും വളരെ 15% മഴയെങ്ങാനാണ് ഈ വീക്കെൻഡിൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഒരു നല്ലൊരു മഴ പെയ്യാതെ ഇതിനൊരു ശമനം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ഇപ്പോഴും 1-2 ഏരിയയിലെ അൺകൺട്രോൾഡ് ഫയർ എന്നുള്ളത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്താ ചെയ്യാ.
അങ്ങനെ
എല്ലാവരും ആ ഒരു പരിഭ്രാന്തി ഉണ്ട് എന്ത് സംഭവിക്കും. സോ എല്ലാവരും അലേർട്ടാണ്.
ഒരു ഇവാക്വേഷൻ വേണ്ടി വന്നാൽ, ഒഴിഞ്ഞു പോകേണ്ടി വന്നാൽ അടുത്താണോ നിങ്ങളുടെ കേന്ദ്രം? അടുത്താണോ മാറിപ്പോകേണ്ട കേന്ദ്രം?
ഇവാക്വേഷൻ സെന്റേഴ്സ് പലതും ആക്സസിബിൾ ആണ്. പക്ഷെ ഓരോരുത്തരും പല ഏരിയയിലായതുകൊണ്ട് ഈ എക്സ്പെഷ്യലി ഈ റോഡ് ക്ലോഷേഴ്സ് വരുമ്പോൾ നമ്മള് വളരെ മുൻകൂട്ടി മൂവ് ചെയ്തില്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിന് മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേനും നമ്മള് ടു ലേറ്റ് ആയി പോവാണ്. അതുകൊണ്ട് തന്നെ നമ്മള് എന്താ പറയാ, ഒത്തിരി നേരത്തെ ഇവാക്വേഷൻ സെന്ററിലോട്ട് പോവാനുള്ള ഒരു മനസ്സ് നമ്മുടെ മലയാളികൾക്ക് പൊതുവെ ഇല്ല. അതായത് നമ്മൾ തന്നെ കൂടുതൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അങ്ങനെ ഒരു ഇത് ഇവാക്വേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇവാക്വേഷൻ സെന്റേഴ്സ് അടുത്താണ്. പല ഓപ്പൺ സ്പേസുകളും അങ്ങനെയുള്ളിടത്താണ് അധികം ആൾക്കാരും താമസിക്കുന്നത്.
ഓക്കെ. അപ്പോൾ ഇതിൽ അഗ്നിശമന സേന അംഗങ്ങളിൽ മലയാളികൾ ഉണ്ടോ എന്ന് അറിയാമോ? അതിൽ സജീവമാണോ, അങ്ങനെ ഒരു വോളണ്ടിയർ ആയിട്ട് പ്രവർത്തിക്കുന്നവരോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ?
ഇന്റർനാഷണൽ ആരും തന്നെ വളണ്ടിയർ മലയാളികളിൽ നിന്നും വളണ്ടിയേഴ്സ് ആയിട്ട് ഇതുവരെ ഈ ഇവിടെ നിന്നില്ല. പക്ഷേ വി ബീൻ ഗിവിംഗ് റിയലി അവരുടെ സപ്പോർട്ടും അവർക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ മലയാളികൾ കഴിഞ്ഞ ഫ്രൈഡേ സാറ്റർഡേയിൽ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഇട്ടിട്ട് അവർക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കലും പല റൂറൽ ഫയർ സർവീസിന്റെ പല ഇപ്പൊ ലോക്കലിയുള്ള സ്റ്റേഷനുകളിൽ പോയിട്ട് അവർക്ക് എന്താണ് അത്യാവശ്യമുള്ളത്, ഫുഡാണോ, അങ്ങനെയുള്ള എല്ലാ ഇതും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും അവർക്കും കൊടുത്തിട്ടുണ്ട്. അവരും അതുപോലെ നമ്മളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വളരെ സപ്പോർട്ടീവും റെസ്പോൺസീവും ആയിരുന്നു.
ഓസ്ട്രേലിയയിൽ ഇതാദ്യമായല്ല കാട്ടുതീ കൊണ്ടുള്ള നാശനഷ്ടമുണ്ടാകുന്നത്. എന്നാൽ ഇത്രയും ഭയാനകമായ അനുഭവം ആദ്യമായാണെന്ന് കാട്ടുതീ ശക്തമായി ആഞ്ഞടിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ ന്യൂ സൗത്ത് വെയിൽസിലെ കെംസിയിലുള്ള സൂര്യ ജയകുമാർ പറയുന്നു. പുക നിറഞ്ഞ അന്തരീക്ഷത്തിൽ വീടൊഴിഞ്ഞു പോകേണ്ടി വന്നാലുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിവരിക്കുകയാണ് സൂര്യ.
ഇല്ല, ഞങ്ങൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ 8 വർഷമാകുന്നു. ഇതിനു മുമ്പ് ബുഷ് ഫയർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇങ്ങനെ പേടിക്കുന്ന രീതിയിൽ, അതായത് ഫുള്ള് സ്മോക്ക് കൊണ്ട് വീടെല്ലാം കവർ ചെയ്യുന്നൊരു ഇത് സിറ്റുവേഷൻസ് വന്നിട്ടില്ല. ഇതിനു മുമ്പും പസഫിക് ഹൈവേ ഒക്കെ അടച്ച് ട്രാവല് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇത്രയും പേടിപ്പിക്കുന്ന രീതിയിൽ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ വന്നതിന് ശേഷം. ശരിക്കും പേടിച്ച് ട്യൂസ്ഡേ ആയിരുന്നു. എൻ്റെ മൂത്ത കുട്ടിക്ക് ആസ്മയുടെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ പുറത്തോട്ട് വിടുന്നതിനോ എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പം ശരിക്കും വീട്ടിലോട്ടൊക്കെ ഫയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും. ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഇവാക്വേഷൻ പോയിന്റ് എന്ന് വെച്ചാൽ ഫുള്ള് ടെന്റ് കെട്ടിയും അവിടെ ആൾക്കാരുണ്ട്. പക്ഷെ ആ ഏരിയ തന്നെ ഫുൾ കവർ ചെയ്തിരിക്കുക സ്മോക്ക് കൊണ്ട്. പിന്നെ അപ്പം എങ്ങോട്ടാണ് നെക്സ്റ്റ് ഇവാക്വേഷൻ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടത് ഇനി. അതൊരു ട്യൂസ്ഡേ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഇതുവരെ. കാരണം നമ്മൾ നാട്ടിലൊന്നും അനുഭവിച്ചിട്ടില്ല ബുഷ് ഫയർ, തീയ്യ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. പക്ഷെ ഇതിന് എന്താ ചെയ്യേണ്ടതെന്നൊരു ബുദ്ധിമുട്ട്. പക്ഷെ പ്രോപ്പർ ആയിരുന്നു ഗവൺമെന്റ് സൈഡിൽ നിന്ന് നമുക്ക് മെസ്സേജ് അപ്ഡേറ്റ് ആയിട്ട് വന്നോണ്ടിരുന്നായിരുന്നു. എത്ര ഏത് ഏരിയയിലാണ് കൂടുതലായിട്ടും എപ്പോഴാണ് അത് ഇവാക്വേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ന്യൂസുകൾ അത് എപ്പോഴും മെസ്സേജ് ആയിട്ടും ഫേസ്ബുക്കിൽ കൂടെ ആണെങ്കിലും അപ്ഡേറ്റ്സ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. കെംസിൽ ഞങ്ങൾ മലയാളികളുണ്ട്. അതിൽ 4 ഫാമിലി താമസിക്കുന്ന ആൻറ്റി ഈ സ്ട്രീറ്റ് തന്നെയാണ്. അപ്പം നമുക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നെയ്ബേഴ്സ് ആണെങ്കിലും വിടുത്തുകാരാണെങ്കിൽ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ്, അവരെന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും നമ്മളോട് ഒന്ന് പറയുമായിരുന്നു എപ്പോഴാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടുന്ന് കുറച്ച് മാറി 5 കിലോമീറ്റർ മാറി വേറെ 2 മലയാളികൾ താമസിക്കുന്നുണ്ട്. അവരുടെ ഏരിയ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഈ ബുഷിനോട് അടുത്താണ്. അവരായിരുന്നു ഇച്ചിരി കൂടെ പേടിക്കേണ്ട ഒരു ആൾക്കാർ. ഞങ്ങൾ താമസിക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ 3 സൈഡും ഒരു റിവർ കൊണ്ട് കവർ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പേടി തോന്നിയില്ല. വേറെ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ കെംസി ഒരു റൂറൽ ഏരിയ ആണ്. ഇങ്ങോട്ടുള്ള പസഫിക് ഹൈവേ ക്ലോസ് ചെയ്തുകൊണ്ട് ട്രക്കൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സാധനങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വന്നു. വെജിറ്റബിൾസ് ഒന്നും സ്റ്റോറിലില്ലായിരുന്നു. ആൾറെഡി വൂൾവർത്തിലൊക്കെ സാധനങ്ങൾ കുറഞ്ഞിരുന്നു. ആ ഒരു പ്രശ്നം
ഉണ്ടായിരുന്നു. മാനേജ് ചെയ്തു കാര്യം
കുറച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബോട്ടിൽ വാട്ടർ ബോട്ടിലൊക്കെ ആയിരുന്നു കിട്ടാത്തത്. അതൊക്കെ ഞങ്ങൾ വെള്ളം ബോയിൽ ചെയ്ത് യൂസ് ചെയ്തു.
ഇവാക്വേഷൻ പ്ലാൻ ഇനി ഇപ്പോഴും ഉണ്ടോ? ഇനിയും
ഇല്ലുണ്ട്. ഞങ്ങൾ അതിപ്പോഴും പാക്ക് ചെയ്തെല്ലാം റോഡിന്റെ മെയിൻ റോഡിന്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. ബാഗുകള്, സ്ലീപ്പിംഗ് ബാഗ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം
എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോകേണ്ടി വന്നാൽ എങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ കാറിൽ തന്നെ പോവുകയാണോ ചെയ്യേണ്ടി വരിക, എങ്ങനെയാണ്?
നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ വണ്ടി എടുക്കുക എന്നാണ് എല്ലാവരും പറയുന്നത്. വണ്ടി കൊള്ളാവുന്ന സാധനങ്ങൾ എടുക്കുക. പിന്നെ കുറച്ച് മലയാളികൾക്ക് വേറെ ഈ ആനിമൽസ് ഒക്കെ ഉണ്ടാകും, അവരെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വണ്ടി തന്നെ വേണ്ടി വരും. പിന്നെ സ്മോക്ക് കൊണ്ട് വണ്ടി എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണെങ്കിൽ വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ള എക്സിസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്, അവർ തന്നിട്ടുണ്ട്. ഈ 500 മീറ്റർ അകലെ ഒരു ഷോ ഗ്രൗണ്ട് ആണ്. അത് അത്രയും അടുത്തായതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇവാക്വേഷനെ കുറിച്ച് അധികം ചിന്തിക്കാത്തത്. കാരണം അതും ഇതും കൂടെ ആ ഏരിയ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമ്മുടെ വീടിന്റെ ഏരിയയിലും അവർ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ടൂറിസ്റ്റ് ആണെങ്കിലും മാറാൻ തയ്യാറാകാതെ ഇവിടെ തന്നെ നിന്നത്. ഞങ്ങൾ 4 ഫാമിലിക്ക്, ഞങ്ങൾ ഈ സ്ട്രീറ്റിൽ താമസിക്കുന്ന 4 മലയാളി ഫാമിലികൾക്ക് അടുത്താണ്.
തീയിൽപ്പെട്ട് മരിച്ച ഒരാളുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തിയത് പ്രദേശത്തുള്ളവരെ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഇവിടെയുള്ള അബിൻ മാത്യു ഇതേക്കുറിച്ച് സംസാരിക്കുന്നു.
കെൻസിലെ ഇന്നത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലേക്കെല്ലാം ഏറ്റവും കൂടുതൽ ഒരു സ്മോക്കി ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് രാവിലെ മുതൽ. ഫയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കെൻസി എന്ന എക്സാക്ട് സ്ഥലത്ത് ഫയർ ഉണ്ടെങ്കിൽ പോലും കെൻസിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഉള്ള കുറെ സ്ഥലത്ത് ഫയർ ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയിട്ടുള്ള സ്ഥലം വില്ലാവാരൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് ഇന്ന് രാവിലെ ഒരു 58 വയസ്സുള്ള ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി ഇന്ന് അവര് കണ്ടെടുത്തത്. ഇന്ന് രാവിലെ അതോടുകൂടി 4-ാമത്തെ മരണം ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവര് ബുഷ് കത്തിക്കരിഞ്ഞ 4th ഇടയിലാണ് അവര് ഇന്ന് ബോഡി കണ്ടുപിടിച്ചത്. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വില്ലാമരം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളത്. കുറച്ചുപേരുടെ പ്രോപ്പർട്ടി നശിക്കുകയും വീടുകളെല്ലാം കത്തിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കെംസിയില് വളരെ വലിയ വാർണിംഗ് പ്രിക്കോഷൻ അവർ എടുത്തിരുന്നതുകൊണ്ട് കെംസിയില് അവരൊരു ഒരു ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സെന്റർ ഒക്കെ തുടങ്ങിയിരുന്നു. അവിടെ 500 ആൾക്കാരാണ് അവിടെ ഇപ്പോഴും താമസിക്കുന്നതെന്നാണ് മേയർ പറഞ്ഞത്. പ്രിക്കോഷനൊക്കെ ആയിട്ടും അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട്. അപ്പോ ഈ ഒരു ഒരാഴ്ച കൂടുതലായിട്ട് ഇവിടെ എല്ലാം വലിയ സ്മോക്കും ആശ്വാസമാണ്, അന്തരീക്ഷം മുഴുവൻ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. ചൊവ്വാഴ്ചയാണ് ഏറ്റവും വേഴ്സ് ആയിട്ട് വന്നത്. ഫ്രെഡറിക്ടോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ചൊവ്വാഴ്ച ഇതിനോടൊപ്പം ഒരു ചെറിയൊരു ബുഷ്ഫയറുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ഫയറിസ് ടാക്കിൾ ചെയ്തു, 2-3 ഹെലികോപ്റ്റർ എല്ലാം കൊണ്ടുവന്ന് അവർ വെള്ളമൊക്കെ ഒഴിച്ചത് പെട്ടെന്ന് ടാക്കിൾ ചെയ്തു. വളരെ പെട്ടെന്ന് അവര് എവിടെ നിന്ന് അലേർട്ടുണ്ടെങ്കിൽ അവർ വളരെ പെട്ടെന്ന് അവരാക്ട് ചെയ്ത് അതെല്ലാം കൺട്രോൾ ആക്കുന്നുണ്ട്. പക്ഷെ വളരെയധികം ആൾക്കാർ ഇതിനോടൊപ്പം അഫക്റ്റഡ് ആയി കഴിഞ്ഞു.
ഓക്കെ, അപ്പോൾ എത്രമാത്രം ഇപ്പോൾ ഇന്നത്തെ ഒരു മരണം കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു കൂടുതലൊരു ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ?
തീർച്ചയായിട്ടും ഈ തീ അടുത്തില്ലെങ്കിൽ പോലും ഈ എംബ്രത്തായിക്കിനെയാണ് ഞങ്ങൾ എല്ലാവരും ഭയപ്പെട്ടിരുന്നത്. ഈ തീകോളം പറന്നു വന്ന് വീട് ഏത് സമയത്തും എവിടെയും വീഴാം, വേണമെങ്കിൽ നമ്മുടെ ബാക്കിയാടലോ വീടിന് മുകളിലൊക്കെ വീഴാം. അതുകൊണ്ട് ആൾക്കാരോടെല്ലാം വളരെ അലേർട്ട് ആയിരിക്കാൻ എല്ലാവരും പറഞ്ഞിരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ചയെല്ലാം ഞങ്ങളെല്ലാം വീടിനും മുകളും നമ്മുടെ ബാക്കിയാടെല്ലാം നനച്ചും ബക്കറ്റിലും ബാത്റൂമിലെല്ലാം വെള്ളം നിറച്ച് ചെയ്ത് ഒരു സ്പോട്ട് ഫയർ കണ്ടാൽ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ആശങ്കകൾ മാറുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഡെഡ് ബോഡി കണ്ടപ്പോൾ അതും അപ്പം ഇതിന്റെ ആശങ്ക കൂടുവാണ്. ഇതിന്റെ ഭീകരത എത്രമാത്രം കൂടുതലാണെന്ന് നമ്മൾ എന്നുള്ളത് നമ്മൾ ഇപ്പോഴും ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, എബിൻ താമസിക്കുന്നതിന്റെ ചുറ്റുപറ്റത്തും എത്ര മലയാളികൾ കാണും അല്ലെങ്കിൽ മലയാളി കുടുംബങ്ങൾ കാണും?
ഞാൻ താമസിക്കുന്നത് കെംസി എന്ന് പറഞ്ഞ എക്സാക്ട് സ്ഥലത്താണ്. അവിടെ മുന്നോട്ട് ഒരു 15 കിലോമീറ്റർ ഇംഗ്ലണ്ടിലേക്ക് നിന്ന് പസഫിക് ഓഷനിൽ നിന്ന് 15 കിലോമീറ്റർ ഇംഗ്ലണ്ടിലുള്ള ഒരു ചെറിയ പട്ടണമാണ്. അവിടെ ഒരു 10 മലയാളി ഫാമിലി ഉള്ളൂ. കഴിഞ്ഞ ചൊവ്വാഴ്ചയോടുകൂടിയത് ഏകദേശം അല്ലെങ്കിൽ ഇന്നലത്തോടുകൂടി ഏതാണ്ട് അവസാനിച്ചു എന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ നാളെയും എക്സ്ട്രീം വെതർ കണ്ടീഷൻ അവർ അലേർട്ട് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇവാക്വേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ എത്രമാത്രം അക്കാര്യത്തിന് തയ്യാറെടുക്കുന്നുണ്ട്? അത് ഏത് രീതിയിലാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നത്? കാര്യം കുട്ടികളും എല്ലാം ഉള്ളതല്ലേ?
നമുക്ക് അടുത്ത് ഫയർ വേണമെന്നില്ല ഇവാക്വേറ്റ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. കാരണം അന്തരീക്ഷത്തിൽ സ്മോക്ക് വളരെയധികം ആവുകയും നമുക്ക് അന്തരീക്ഷത്തിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ഇവാക്വേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയോ നമുക്ക് തന്നെ തോന്നിയാലും നമുക്ക് ഇവാക്വേറ്റ് ചെയ്യുകയോ ചെയ്യാം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ബാഗൊക്കെ റെഡിയാക്കി അത്യാവശ്യ സാധനങ്ങളെല്ലാം റെഡിയാക്കി വച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ വളരെ അത്യാവശ്യ സാധനങ്ങൾ, സർട്ടിഫിക്കറ്റ്, അത്യാവശ്യം ഡ്രസ്സുകൾ, അത്യാവശ്യം ഫുഡ് ഒക്കെ ആയിട്ട് നമുക്ക് പോകാനുള്ള സ്ഥലമൊക്കെ മനസ്സിൽ കണ്ടുപിടിച്ചും വിവരങ്ങൾ അന്വേഷിച്ചൊക്കെ ഇവിടെയുള്ള എല്ലാവരും തന്നെ ഒന്ന് റെഡിയായിട്ടാണ് ഇപ്പോൾ എപ്പോഴും ഇരിക്കുന്നത്.
ശക്തമായ കാട്ടുതീ നാശം വിധിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ അഗ്നിശമന സേനാംഗങ്ങൾ നടത്തുന്ന കഠിനാധ്വാനം ഒട്ടേറെ ജീവനുകളെയാണ് രക്ഷിച്ചിരിക്കുന്നത്. അധികം വൈകാതെ ഈ പ്രദേശങ്ങളിൽ സാധാരണഗതിയിലുള്ള ജനജീവിതം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.